ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഭൂലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും എവരികം ബൈബിൾ സ്കൂൾ ശ്രോതാക്കൾക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വിശുദ്ധ വന്ദനം അറിയിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം വേദപുസ്തകവും അതിൻ്റെ ഭൂമിശാസ്ത്രവും എന്നുള്ള വിഷയമാണ്. മനുഷ്യ മസ്തിഷ്കത്തിൽ ഉരുത്തിരിഞ്ഞ പ്രത്യയശാസ്ത്രങ്ങളാണ് മതഗ്രന്ഥങ്ങൾ എല്ലാം. എന്നാൽ വേദപുസ്തകം അതിൽ നിന്നും വളരെ വ്യത്യാസമുള്ള ഒരു ഗ്രന്ഥമാണ്. ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ അനാദികാലം മുതലേ മറഞ്ഞുകിടന്ന മർമ്മങ്ങളും രഹസ്യങ്ങളും ദൈവം തൻ്റെ അപ്പോസ്തലന്മാർക്ക് കാലാകാലങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് വേദപുസ്തകം. ഇത് കേവലം ഒരു തത്വമല്ല, ഒരു മിഥ്യയല്ല, മതഗ്രന്ഥമല്ല, ഇത് ദൈവത്തിൻ്റെ വചനമാണ്. വേദപുസ്തകം തന്നെ വേദപുസ്തകത്തെക്കുറിച്ച് പറയുന്നു, പുല്ലുണങ്ങുന്നു, പൂ വാടിപ്പോകുന്നു, എന്നാൽ ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ആകാശവും ഭൂമിയും മാറിപ്പോകും, എൻ്റെ വചനങ്ങളോ മാറുകയില്ല. പല മതഗ്രന്ഥങ്ങളിലെ കഥാപുരുഷന്മാരും കഥാപാത്രങ്ങളും മിത്തുകളാണ്. ചില പുസ്തകങ്ങളിൽ ചില സംഭവങ്ങൾ മതഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിനെക്കുറിച്ച് ഇങ്ങനെ വായിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പണ്ട് ഒരു രാജ്യത്ത് ഒരു രാജാവ് ജീവിച്ചിരുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കേൾവിക്കാർക്ക് ഇത് കേവലം ഒരു അമ്മൂമ്മക്കഥയാണെന്ന് മനസ്സിലാക്കുവാൻ പ്രയാസമില്ല. ആയതിനാൽ ഏതെങ്കിലും ഒരു സംഭവമോ കഥാപാത്രത്തെയോ പൂർണ്ണമായി വിശ്വസിക്കണമെങ്കിൽ, അത് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ആണ്ട്, മാസം, തീയതി, സ്ഥലം, കഥാപുരുഷൻ ജീവിച്ചിരുന്ന കാലഘട്ടം എന്നിവയ്ക്ക് വ്യക്തമായ ഒരു രൂപം ഉണ്ടായിരിക്കണം. വേദപുസ്തകത്തിലെ ഒരു സ്ഥലത്തെയോ സംഭവത്തെയോ ചിത്രീകരിക്കുന്നത് തെളിവില്ലാതെയും വെളിവില്ലാതെയുമല്ല. ഏതെങ്കിലും സ്ഥലത്തിൻ്റെ പേര് ഭൂലോകത്തിൻ്റെ പടത്തിൽ നിങ്ങൾ ഇന്ന് കാണുന്നില്ലെങ്കിൽ അത് സങ്കല്പമോ അസത്യമോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പഴയ നിയമ കാലങ്ങളിൽ ഉണ്ടായിരുന്ന പല പട്ടണങ്ങളുടെയും പേരുകൾ ഇന്ന് മാറിയിട്ടുണ്ട്. പുതിയ പേരിലാണ് അവ അറിയപ്പെടുക. ചില പേരുകൾ തർജ്ജിമ ചെയ്യപ്പെടുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഉദാഹരണമായി, ഉൽപ്പത്തി പുസ്തകം 10:10 ഏരക്ക് എന്നുള്ള ഒരു സ്ഥലത്തിൻ്റെ പേര് കാണുന്നു. എന്നാൽ അത് ഇറാഖാണെന്ന് മനസ്സിലാക്കുവാൻ യാതൊരു പ്രയാസവുമില്ല. ഇത് തന്നെയാണ് കൽദയ പട്ടണമായ ഊര് എന്ന് പറയുന്നത്. എന്നാൽ ചരിത്രകാരന്മാർ ഈ പട്ടണത്തെയും അതിന് സംസ്കാരത്തെയും ചേർത്തിണക്കി ഏരക്കെന്നോ ഊരെന്നോ അല്ല ഇന്ന് പറയുന്നത്. ഇന്നത്തെ സംസ്കാരത്തിലെ ഏറ്റവും പുരാതന സംസ്കാരമായ മെസോപ്പൊട്ടേമിയ എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 10:10 നൂഹയുടെ 3 മക്കളിൽ നിന്നുണ്ടായ ഇന്നത്തെ ജനതയുടെ ഉത്ഭവത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. താഴെ പറയുന്ന ചില ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ പറയുന്ന പല വാക്കുകളും നമ്മുടെ ഭാഷയിലുള്ള വാക്കുകളും ഇന്നത്തെ നമ്മുടെ രാജ്യങ്ങളിലുള്ള ജാതികളുമായി ഒത്തുനോക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. ഉദാഹരണം, അവിടെ മാതായി നോഹയുടെ മക്കളെക്കുറിച്ച് പറയുമ്പോൾ, കൊച്ചുമക്കളെക്കുറിച്ച് പറയുമ്പോൾ മാതായി എന്ന് കേൾക്കുന്നു. ആരാണ് മാതായി? മീഡ്സ് അല്ലെങ്കിൽ മീഡുകളും പേർഷ്യക്കാരും. മാഗോഗ് മംഗോളിയ, മോഡേൺ റഷ്യ. യാവാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? യവനന്മാർ അഥവാ ഗ്രീക്കുകാർ. ഇറ്റാലിയൻസ്, പോർട്ടീസ് മുതലായ ആളുകളാണ് യാവാൻ. കിത്തീം എന്നുള്ളൊരു വാക്ക് കാണുന്നു. കിത്തീം എന്നൊരു സ്ഥലം വേദപുസ്തകത്തിൻ്റെ ഭൂമിശാസ്ത്ര ചരിത്രത്തിലോ വേൾഡ് മാപ്പിലോ നിങ്ങൾക്ക് കാണാൻ കഴിയത്തില്ല. പക്ഷേ ഇന്നതിനെ വിളിക്കുന്നത് കുപ്രോസ് അല്ലെങ്കിൽ സൈപ്രസ് എന്നാണ്. തൂബൽ എന്നൊരു സ്ഥലത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. അത് റഷ്യയിലെ സൈബീരിയാണ്. ഏതാണ് തിരാസ്? ടർക്കി. പൂത്തെന്ന് പറഞ്ഞാൽ ഏതാണ്? ലിബിയ. കൂശെന്ന് പറഞ്ഞാൽ എത്യോപ്യ. ഹിന്ദുദേശം എന്ന് എസ്തർ 1:1 പറയുന്നു. ഇന്ത്യയാണ് ഹിന്ദുദേശം. തർശീഷ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ബ്രിട്ടൻ. തർശീഷ് കപ്പൽ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് മർച്ചൻ അഥവാ നേവി കപ്പലുകൾ. റോഷ് എന്ന എസക്കിയൽ പ്രവചനത്തിൽ പറയുന്നു അത് റഷ്യയാണ്. മേശക് എന്ന് പറയുന്നത് റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോ. ഷീനാർ സമതലം എന്ന് പറയുന്നത് മൊത്തത്തിൽ കിടക്കുന്ന ബാബിലോണി, ബാബിലോൺ സമതലം. ബൈബിൾ കേവലം മനുഷ്യനുണ്ടാക്കിയ ഒരാശയമല്ല, പിന്നെയോ ദൈവത്തിൻ്റെ വചനമാണ്. സകലത്തെയും ദൈവം ഒരു വാക്കിൽ ഉരുവാക്കിയ ആ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിലെ മർമ്മമാണ് യേശു ക്രിസ്തുവിൽ കൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തതായിട്ട് കൽദയരുടെ പട്ടണമായ ഊര്, ബാബിലോൺ, മെസോപ്പൊട്ടേമിയ എന്നീ രാജ്യങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. ബൈബിൾ തുടങ്ങുമ്പോൾ നമ്മൾ ഏദൻ തോട്ടം കാണുന്നു. ലോകത്തിൽ ഏദൻ തോട്ടത്തിൻ്റെ ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ, ഭൂമിശാസ്ത്രപരമായി എവിടെയായിരുന്നു ഏദൻ ഉണ്ടായിരുന്നത്? ഏദൻ എന്ന് പറയുന്ന ഒരു സങ്കല്പമാണോ, വെറും ഒരു പറദീസയായിട്ട് എഴുതി വെച്ചതാണോ? അല്ല, ഏദൻ തോട്ടം ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നുവെന്നും അതെവിടെയായിരുന്നുവെന്നുള്ള ചോദ്യത്തിനുത്തരം തോട്ടത്തെ നനയ്ക്കുവാനുള്ള നദിയുടെ ശാഖകൾ ഏതാണെന്നറിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഇറാഖിലെ രണ്ട് പ്രധാനപ്പെട്ട നദികളാണ് ഈ തോട്ടത്തെ നനച്ചിരുന്നെന്ന് കാണുവാൻ കഴിയും. അതായത് യൂഫ്രട്ടീസ്, ടൈഗ്രീസ്. ഏദൻ എവിടെയായിരുന്നുവെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഉൽപ്പത്തി 2:12 ഫ്രാത്ത് എന്ന നദിക്ക് അറബി ഫുറാത്ത് എന്നും ടൈഗ്രീസിന് ദിലീജ എന്നും പറയുന്നു. ഇംഗ്ലീഷിൽ മലയാളത്തിൽ ഫ്രാത്ത് എന്ന് പറയുന്നതിന് യൂഫ്രട്ടീസ് എന്ന് പറയുന്നു. അതുതന്നെയാണ് യൂഫ്രട്ടീസ്. എന്നാൽ വെളിപ്പാട് പുസ്തകം വരെ ഉൽപ്പത്തി മുതൽ നീണ്ടുകിടക്കുന്ന ഒരു നദിയാണ്, മഹാനദിയാണ് ഇത് എന്ന് പഴയ നിയമ പുതിയ നിയമങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ടർക്കിയിൽ നിന്ന് ആരംഭിച്ച് സിറിയയിൽ കൂടെ ഒഴുകി ഇറാഖ് വഴി ഒഴുകി 1780 മൈലുകൾ ഒഴുകിച്ചേർന്ന് പേർഷ്യൻ ഉൾക്കടലിൽ ഇത് പതിക്കുന്നു. മഹോദ്രവത്തിൻ്റെ 2 പകുതിയിൽ എതിർക്രിസ്തുവിൻ്റെ ഗവൺമെൻറ്റിൻ്റെ നിലനിൽപ്പിനായി കിഴക്കൻ രാജ്യങ്ങളിലെ രാജാക്കന്മാർക്ക് വഴിയൊരുക്കുവാൻ ഈ യൂഫ്രട്ടീസ് നദി വറ്റിച്ച് എതിർക്രിസ്തു അത്ഭുതം ചെയ്യുന്നതായി വെളിപ്പാട് 16:12 നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 6-ാമത്തെ ക്രോധകലശം എന്ന് പറയുന്ന ആ 2-ാമത്തെ മഹോദ്രവത്തിൻ്റെ പകുതിയിൽ ഇത് സംഭവിക്കും. 6-ാമത്തെ ക്രോധകലശം ദൂതൻ ഈ നദിയിൽ ഒഴിക്കുമ്പോൾ ഇത് സംഭവിക്കും. ഈ നദീതീരത്തെ മറ്റൊരത്ഭുതം മഹോദ്രവത്തിൻ്റെ 2-ാം പകുതിയിൽ സാത്താൻ്റെ ത്രിമൂർത്തിയായ കള്ളപ്രവാചകൻ, മഹാസർപ്പം, മൃഗം, ഇവരുടെ വായിൽ നിന്ന് തവളയെപ്പോലെ സാമ്യമുള്ള 3 അശുദ്ധാത്മാക്കൾ പുറപ്പെട്ടു വരുന്നു എന്നതാണ്. ലേവ്യ നിയമപ്രകാരം തവള അശുദ്ധജീവിയാണ്, ആകയാൽ തവള അശുദ്ധാത്മാവിന് സാദൃശ്യം വഹിക്കുന്നു. യേശുക്രിസ്തു യോർദാന്റെ കരയിൽ പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തപ്പോൾ അടുത്ത 3.5 വർഷങ്ങളിലേക്ക് വേണ്ടിയുള്ള പരിശുദ്ധാത്മാവിന് അത്ഭുതങ്ങൾ ചെയ്യുവാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് അവൻ്റെ മേൽ പകർന്നത്. യേശുവിൻ്റെ മേൽ യോർദാൻ നദിയിൽ സ്നാനപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മ പകർച്ച ഉണ്ടായപ്പോൾ ആത്മാവ് രൂപമെടുത്തത് പ്രാവിൻ്റെ രൂപത്തിലാണ്. നിഷ്കളങ്കതയ്ക്ക് പ്രതീകമായ പ്രാവ് പരിശുദ്ധാത്മ നിഴലായിട്ട് കാണുന്നു. ഇവിടെ കാണുന്നതായ ഈ പറയപ്പെടുന്ന ആ തവള അശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ഈ നദീതീരത്തിലെ സംസ്കാരങ്ങളിലെ കുറിച്ച് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും പുരാതന സംസ്കാരങ്ങൾ നദീതീരത്തിലാണ് ഉത്ഭവിച്ചത്. ഇൻഡസ് വാലി സിവിലൈസേഷൻ നമുക്കറിയാം, ഇന്ദു നദീതടം, അതുപോലെ ഹൊയാങ്കോ നദീതീരത്ത് ഉണ്ടായ ചൈനീസ് സംസ്കാരം, മെസോപ്പൊട്ടേമിയൻ നദീതീരത്ത് ഉണ്ടായ ഈ സംസ്കാരം. മെസോപ്പൊട്ടേമിയ എന്ന് പറയുന്നത് 2 ഗ്രീക്ക് വാക്കുകളുടെ ഒരു പൂർണ്ണരൂപമാണ്. മെസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദ മിഡിൽ ഓഫ്, മധ്യത്തിൽ. പൊട്ടാമിയോ എന്ന് പറഞ്ഞാൽ വാട്ടേഴ്സ്. നമ്മൾ ഹിപ്പോ പൊട്ടാമസ് കേട്ടിട്ടുണ്ട്. ഹിപ്പോ എന്ന് പറഞ്ഞാൽ ഗ്രീക്കിൽ കുതിരയെന്നും പൊട്ടാമിയ എന്ന് പറഞ്ഞാൽ വെള്ളമെന്നുമാണ്. അപ്പോൾ ഹിപ്പോ പൊട്ടാമിയാസ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കിടക്കുന്ന കുതിര, നീർക്കുതിര. അപ്പോൾ മെസോപ്പൊട്ടേമിയ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ 2 വെള്ളങ്ങൾക്കടിയിൽ, ഇൻ ദ മിഡിൽ ഓഫ് 2 വാട്ടേഴ്സ്. ഈ 2 നദികളേതാണ്? മെസോപ്പൊട്ടേമിയയിലെ 2 നദികൾ എന്ന് പറയുന്നത് യൂഫ്രട്ടീസും ടൈഗ്രീസുമാണെന്ന് കാണുവാൻ കഴിയും. ഈ സ്ഥലമാണ് അബ്രഹാമിൻ്റെ ആ പിതാവായ തേരഹ് താമസിച്ചിരുന്ന ഊർ എന്ന് പറയുന്ന സ്ഥലം. ആ ഊർ എന്ന് പറയുന്ന സ്ഥലവും ഏരക് എന്ന് പറയുന്ന സ്ഥലവും ചേർന്ന ആ സമകലങ്ങളാണ് മെസോപ്പൊട്ടേമിയ എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ദൈവം അബ്രഹാമിനെ വിളിച്ചത്. അതുകൊണ്ടാണല്ലോ നമ്മൾ അബ്രഹാമിനെ അക്കരയുള്ളവനെന്ന് പറയുന്നത്. എബ്രായ ഭാഷയിലും അറബി ഭാഷയിലും അബ്ര എന്ന വാക്കിൻ്റെ അർത്ഥം അക്കരെ എന്നാണ്. ഇന്ന് നിങ്ങൾ ദുബായ് എന്ന് പറയുന്ന സ്ഥലത്ത്, ബാർ ദുബായ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് അവിടെയുള്ള ഒരു ചെറിയ ഒരു ലേക്കുണ്ട്. ഒരു ആ ലേക്കിൻ്റെ അക്കരെ ദുബായുടെ അടുത്ത അക്കരയാണ്. 2 കരകളിലും ദുബായുടെ 2 ഭാഗങ്ങളാണ്. ഇക്കരെ നിന്നുകൊണ്ട് ആളുകൾ ഇങ്ങനെ വിളിക്കുന്നത് കേൾക്കാം, അബ്ര 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു കൊച്ച് യമഹ ബോട്ടുകൾ ഫിറ്റ് ചെയ്ത ആ ബോട്ടുകളിൽ 5, 8, 10 പേരെ കയറ്റി അക്കരയ്ക്ക് വിടുകയാണ്. ഒരു ദറംസ് അവിടുത്തെ നാണയം, ഒരു ദറം കൊടുത്താൽ അക്കരെ വിടും. അപ്പോൾ അബ്ര എന്ന് പറഞ്ഞാൽ അക്കരെ, അതുതന്നെയാണ് അബ്രഹാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഫ്രട്ടീസ് നദിയുടെ അക്കരെ കടന്നപ്പോൾ ദൈവത്തിൻ്റെ ദർശനം പ്രാപിച്ച് ദൈവത്തിൻ്റെ നിയോഗമനുസരിച്ച് ജീവനുള്ള സത്യദൈവത്തെ ആരാധിക്കുവാൻ വിളിച്ചു തെറിപ്പിക്കട്ടെ അബ്രഹാം. അക്കരെ നിക്കരെ വന്നവൻ അവരാണ് എബ്രായർ. യോശുവ 24:15 അത് കാണുവാൻ കഴിയുന്നുണ്ട്. നദിക്കക്കരെ നിന്ന് നമ്മുടെ പിതാക്കന്മാർ കടന്നു വന്ന് ഇക്കരെ ദൈവത്തെ ആരാധിച്ചുവെന്ന് പറയുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട്. ആകയാൽ വേദപുസ്തകത്തിലെ ഈ പറയപ്പെട്ട സ്ഥലങ്ങൾ ചരിത്ര പ്രാധാന്യമുള്ളതും ചരിത്രത്തിൻ്റെ അകത്ത് വളരെ പ്രാധാന്യമുള്ളതും സംസ്കാര സമ്പന്നമായ സ്ഥലമാണ്. അത് ഇന്നും അന്നും നിലനിൽക്കുന്ന സ്ഥലങ്ങളും വ്യക്തിത്വങ്ങളുമാണെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. വീണ്ടും നമുക്ക് തുടർന്ന് കേൾക്കാം.